ഏത് അപ്പനും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ പിതാവായ ദൈവം സ്നേഹപൂർവ്വം ശ്രദ്ധിക്കുന്നു. ഞാൻ സംസാരിക്കുന്നു, അള്ള കേൾക്കുന്നു. രണ്ടാമത്തെ ഘട്ടം കുറെ കൂടി ഉന്നതമായ ഒരു ശ്രേണിയാണ്. കുട്ടികൾ പതുക്കെ വളർന്നു തുടങ്ങുകയാണ്. ഇത്രയും കാലം അവരെല്ലാത്തിനു വേണ്ടി ശഠിക്കുന്നുണ്ട്. ഇനി പതുക്കെ പതുക്കെ ഈ കുഞ്ഞുങ്ങൾ തങ്ങളുടെ പേരൻസിനെ ലിസൺ ചെയ്ത് തുടങ്ങുകയാണ്. ഇത് പ്രാർത്ഥനയുടെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ്. ആവശ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ പതുക്കെ പതുക്കെ നീ എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നതിനെ കുറിച്ച് കുഞ്ഞ് ചിന്തിച്ചു തുടങ്ങുകയാണ്. ദൈവത്തിന്റെ ശബ്ദം എങ്ങനെയാണ് നമ്മൾ ശ്രവിക്കുക? നമ്മൾ പറയാറുണ്ട്, ദൈവം ഇന്ന് സംസാരിക്കുന്നത് പ്രവാചകന്മാരിലൂടെയല്ല, നിസ്സാരമായ സംഭവങ്ങളിലൂടെ, ഏറ്റവും ലളിതരായ മനുഷ്യരിലൂടെയാണ് ദൈവം സംസാരിക്കുക. ഹി സ്പീക്സ് ത്രൂ ഈവൻസ് ആൻഡ് ഇൻസിഗ്നിഫിക്കൻ പീപ്പിൾ ആൻഡ് ട്രൈഫിൾസ് ടു. ഇതൊക്കെ റവലേഷന്റെ ഭാഗമാണ്. വെളിപാടെന്ന് നമ്മൾ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ശബ്ദം ശ്രവിക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ സജ്ജതയാണ് വെളിപാട്. ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ സജ്ജതയാണ് വെളിപാടെന്ന് പറയുക. അതിന്റെ അർത്ഥം ഓരോ നിമിഷവും വെളിപാടുകൾ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പില് പതുക്കെ പതുക്കെ നമ്മൾ ദൈവത്തിന്റെ വെളിപാടുകൾക്ക് വേണ്ടി കാതോർക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, തിരുവചനങ്ങളാണ് വെളിപാടിന്റെ ഏറ്റവും പവിത്രമായ പുസ്തകം, ഏറ്റവും ആഴമുള്ള പുസ്തകം, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം. ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്ന് തിരുവചനമാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എലിസബത്ത് ബാറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുണ്ട്. ബ്രൗണിങ്ങിന്റെ ഭാര്യയാണ് ഇവർ. ഇവർ ബ്രൗണിങ്ങുമായിട്ട് പ്രണയത്തിലായി. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു വിവാഹബന്ധമായിരുന്നു. അവരെ ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഈ എലിസബത്ത് ബാറ്റ്സൺ ആഴ്ചയിൽ ഒരു കത്ത് വെച്ച്, ദീർഘമായൊരു കത്ത് വെച്ച് തന്റെ പേരൻസിനെ അയക്കുമായിരുന്നു. ഇതിനിടയിൽ ഇവൾ പാരലൈസ്ഡായി തളർന്നു കിടക്കുമ്പോൾ ആ ബെഡിൽ കിടന്നുകൊണ്ട് ഇവൾ ഓരോ ആഴ്ചയിലും ഓരോ കത്തെഴുതുമായിരുന്നു. എന്നിട്ട് എന്നും കാത്തിരിക്കുകയാണ്, എന്നാണൊരു മറുപടി വരിക. ഏതാണ്ട് 12 വർഷങ്ങളോളം ഇവൾ നിരന്തരമായി കത്തുകൾ എഴുതി. 12-ാം വർഷം പൂർത്തിയായപ്പോൾ ഇവൾക്ക് വലിയൊരു പാഴ്സൽ കിട്ടി, തിക്കായിട്ടുള്ള പാഴ്സൽ കിട്ടി. പേരൻസിന്റെ പേരൊക്കെ ഉണ്ട്. ആനന്ദത്തോടെ ഇത് പൊട്ടിച്ച് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഈ കഴിഞ്ഞ 12 വർഷം ഇവൾ അയച്ചിരുന്ന കത്തുകളെല്ലാം ഒന്നുപോലും പൊട്ടിക്കാതെ തിരിച്ചയച്ചിരിക്കുകയാണ്. തകർന്നുപോയി ഈ സ്ത്രീയോടുകൂടി. ഏറെ വൈകാതെ ഇവർ മരിക്കുകയും ചെയ്തു. പിന്നീട് ഇവരെ ഫസ്റ്റ് ഹസ്ബൻഡ് ഈ കത്തുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാഹിത്യത്തിലൊരു അമൂല്യ നിധിയാണിത്. ഇതിനെക്കുറിച്ച് ക്രിട്ടിക്സ് പറയുന്നത് ഇങ്ങനെയാണ്, ഭൂമിയിലുള്ള ഏറ്റവും ദുഷ്ടനായ അപ്പന്റെ നെഞ്ചു പോലും ഈ പുസ്തകത്തിലെ അല്ലെങ്കിൽ ഇവളുടെ കത്തിലെ ഒരു വരി വായിച്ചാൽ അലിഞ്ഞു പോകുമെന്ന്. ഭൂമിയിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യന്റെ നെഞ്ചു പോലും ഈ ഇവളുടെ കത്തിലെ ഒരു വരി വായിച്ചാൽ അലിഞ്ഞു പോകുമെന്ന്. എന്നിട്ടും ഈ കത്തുകൾ തുറക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇന്നും ഒത്തിരി മനുഷ്യർ ബാറ്റ്സന്റെ, എലിസബത്ത് ബാറ്റ്സന്റെ ഈ കത്തുകൾ വായിച്ച് തങ്ങളുടെ ഏകാന്തയിൽ കണ്ണീർ വാഴ്ക്കുന്നുണ്ട്. സമാനമാണ് തിരുവചനങ്ങളും. ഒരിക്കലും വായിക്കാതെ പോകുന്ന സ്നേഹക്കുറിപ്പുകൾ, ഒരിക്കലും വായിക്കപ്പെടാതെ പോകുന്ന സ്നേഹക്കുറിപ്പുകൾ, ഇതിന്റെ ഒരിക്കലും വായിക്കപ്പെടാതെ പോകുന്ന സ്നേഹക്കുറിപ്പുകൾ, ഇതിന്റെ ഒരു വരിമതി നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കാനായിട്ട്. വെറുതെ ഈ ഒരു വാക്കെടുക്കുക, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും നിനക്ക് ജീവൻ സമൃദ്ധമായി നൽകാനും വേണ്ടിയാണ്. സമൃദ്ധമായി, ബ്രിംഫുൾ, അതിന്റെ ഫുൾനെസ്. എന്തിനേറെ വായിക്കുന്നു? ഈ ഒരു വരിമതി മാത്രത്തിൽ ജീവിതത്തെ എന്ത് ചെയ്യുക? വല്ലാതെ പിടിച്ചു കുലുക്കാനായിട്ട്, വല്ലാത്ത ട്രാൻസ്ഫോർമേഷനിലേക്ക് വലിച്ചെറിയാനായിട്ട്. എന്നിട്ടും ഒരിക്കലും വായിക്കപ്പെടാതെ പോകുന്ന സ്നേഹക്കുറിപ്പുകളായിട്ട് തിരുവചനം അവശേഷിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവം വെളിപ്പെടുത്തുന്നത്, ദൈവം സംസാരിക്കുന്നത് നിസ്സാരമായ സംഭവങ്ങളിലൂടെയും നിസ്സാരരായ മനുഷ്യരിലൂടെയുമാണ്. ട്രൈഫിൾസിലൂടെ, ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മനുഷ്യരിലൂടെ. ഒരു ചങ്ങാതി ഇവനവന്റെ കാർ ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. കാറ് ട്രക്കുമായിട്ട് ഏറ്റുമുട്ടി കൊട്ടയിൽ കാർ വാരേണ്ട ഒരവസ്ഥയായി. എന്നിട്ടും ഇവന് മാത്രമൊന്നും സംഭവിച്ചിട്ടില്ല. അത്രയും കാലം ദൈവത്തിൽ നകന്നിരുന്ന ഇവന് മനസ്സിനായി തന്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയുടെ ഭാഗം മാത്രമാണെന്നുള്ളത്. ഇതൊരു പുനർജന്മം കണക്ക് അവൻ അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവന്റെ ജീവിതത്തിന്റെ മുഴുവൻ ദിശാഗതികളും മാറുകയാണ്. ഈ ജീവൻ എന്ന് പറയുന്ന ദൈവം ദാനം നൽകിയതാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലം ശിഷ്ടകാലം ഞാൻ ദൈവത്തിന് സമ്മാനമായിട്ട് കൊടുക്കുന്നു. ദാനനായിട്ട് ലഭിച്ച ജീവിതം ഞാൻ സമ്മാനമായിട്ട് തിരികെ കൊടുക്കുന്നു. ഇവൻ ഇന്ന് അലഞ്ഞു നടക്കുന്ന ഒരു പ്രഘോഷകനാണ്. കൊച്ചു സംഭവമാണ്, പക്ഷേ ഒരുപക്ഷേ ദൈവം സംസാരിക്കുന്ന ഒരനുഭവം, ഒരു വെളിപാടിന്റെ പുസ്തകം. ഒരു സുഹൃത്തിന്റെ വീട്ടില് ഇവന്റെ LKG പഠിക്കുന്ന കൊച്ചുമകൻ വീട്ടിൽ വന്നിട്ട് അപ്പന്റെ തോളിലിരിക്കുകയാണ്. തോളിലിരുന്നുകൊണ്ട് അപ്പനോട് ചോദിക്കുകയാണ്, അപ്പ ബിജുവിന്റെ വീട്ടിൽ സന്തോഷമുണ്ട്, ലിജുവിന്റെ വീട്ടിൽ സന്തോഷമുണ്ട്, ഷിനുവിന്റെ വീട്ടിൽ സന്തോഷമുണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രം എന്താ അപ്പ സന്തോഷമില്ലാത്തത്? അപ്പൊ നടുങ്ങിപ്പോയാന്ന് പറയാ. 4.5 വയസ്സുള്ള കുട്ടി ചോദിക്കേണ്ട ചോദ്യമല്ലിത്. എന്നിട്ട് ഈ മനുഷ്യൻ പിന്നീട് പറയുന്നു, ദൈവം ഈ കുഞ്ഞിലൂടെ എന്നോട് കലഹിക്കുകയായിരുന്നു, ദൈവം ഈ കുഞ്ഞിലൂടെ എന്നെ കലഹിക്കുകയായിരുന്നു. തിരുച്ചെറിവിന്റെ ഒരു സന്ധ്യയിൽ ഈ കുഞ്ഞ് അവന്റെ അപ്പന് വെളിപാടിന്റെ പുസ്തകമായിട്ട് മാറുന്നു. ഞങ്ങൾ ഫ്രാൻസിക്കൻ സഭാചരിത്രത്തിൽ ഒത്തിരി രസകരമായ കഥകളുണ്ട്. ഒരു സഹോദരൻ, അതിന്റെ പേര് വിട്ടുപോയി, അദ്ദേഹം വക്കീലാണ്, വളരെ ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നൊരു വക്കീല്. സന്ധ്യയിൽ ഈ മനുഷ്യൻ വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഗ്രാമത്തിലെ കൃഷിയിടങ്ങളിലൂടെ. ഒരു കൃഷിക്കാരൻ തന്റെ പന്നികളെയൊക്കെ കൂട്ടിലേക്ക് കയറ്റുകയാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഈ മനുഷ്യൻ വളരെ നിർദോഷമായ കമന്റ് പറയുന്നുണ്ട്, വക്കീലന്മാർ നരകത്തിലേക്ക് പോകുന്നത് പോലെ പന്നികളെ കൂട്ടിലേക്ക് കയറ്. വക്കീൽ കിടുങ്ങിപ്പോയാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർദോഷമായ ഒരു ഫലിതം മാത്രമാണിത്. ആരാണ് ഈ വഴി നടന്നു പോകുന്ന ഈ മനുഷ്യൻ അറിയുന്നില്ല. ഈ മനുഷ്യൻ സ്വയം ചോദിക്കുകയാണ്, ദൈവം എന്ത് കഷ്ടമാണിത്, എന്തിനാണ് നീ ഈ സന്ധ്യയിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ ശാസിക്കുന്നത്? ഈ മനുഷ്യൻ ഫ്രാൻസിസിന്റെ ആദ്യകാല ശിഷ്യന്മാർ ഒരാളായിട്ട് മാറുന്നു. ഫ്രാൻസിസ് ബോർജ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ ഇസബൽ രാജ്ഞിയുടെ ചാൻസലറായിരുന്നു. ഇസബൽ എന്ന് പറയുന്നത് അക്കാലത്ത് സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നു, ഒരു വീനസ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ. ഇസബല്, യുവതിയായ ഇസബൽ മരിക്കുന്നു. ബോർജിയ നാടിന് വെളിയിലാണ്. ബോർജിയ വന്നിട്ട് ശവസംസ്കാരം മതിയെന്ന് തീരുമാനിക്കപ്പെടുന്നു. 3-ാം ദിവസം ബോർജിയ വരുന്നു. ബോർജിയ പറഞ്ഞു, എനിക്ക് ശവമുടിയും തുറന്നിട്ട് അവരവസാനമായിട്ടൊന്ന് കാണണം. ചുറ്റും നിന്നവർ പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, വല്ലാതെ വികൃതമായി കാണും. ബോർജിയ ശടിച്ചു, നമ്മൾ പാടില്ല, എനിക്ക് കാണണം. ശവമുടി തുറന്നു. ഒരിക്കൽ സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നു അവള്, വൈരൂപൻ തന്നെയായിട്ട് രൂപാന്തരപ്പെട്ട് ഇവിടെ കിടപ്പുണ്ട്. ഈ മനുഷ്യൻ ഈ ശവമൂടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട്, വിരൂപമാക്കപ്പെട്ട ഉടലിന് മുമ്പിൽ നിന്നുകൊണ്ട് നടുങ്ങുകയാണ്. ഈ മനുഷ്യന് മനസ്സിലായി, ഭൂമിയിൽ സൗന്ദര്യത്തിന്, ഭൂമിയിൽ പ്രതാപത്തിന്, ഭൂമിയിൽ അധികാരത്തിന് ചിത്രശലഭങ്ങളുടെ ആയുസ്സേ ഉള്ളെന്ന്. ചിത്രശലഭങ്ങളുടെ ആയുസ്, ഇതിന്റെയൊക്കെ പൊള്ളത്തരങ്ങൾ ഈ മനുഷ്യന് മനസ്സിലായി. അന്ന് തന്നെ ബോർജിയ ഈ കൊട്ടാരം വിട്ടു പോവുകയും ബോർജിയ അലയുന്ന സന്യാസിയായി രൂപാന്തരപ്പെടുകയും ചെയ്തു. നമുക്കൊക്കെ അറിയാം, മരിച്ചൊരു മൃതദേഹം 3-ാം ദിവസം ഇങ്ങനെയുള്ള ചില ചേഞ്ചസിനൊക്കെ വിധേയമാകുമെന്ന്. പക്ഷേ ഇന്ന് എന്റെ വഴിയിൽ സമാനമായ അനുഭവം വരുമ്പോൾ അതിന്റെ പൊരുളെന്താണ്? ഇതെന്നെ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്? ഈ സംഭവം എനിക്ക് വെളിപാടിന്റെ പുസ്തകമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ദൈവം സംസാരിക്കുന്നു പറയുന്നത് നിസ്സാരായ വ്യക്തികളിലൂടെയാണ്, കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളിലൂടെയാണ്. ഫ്രാൻസിസ് അസിസി നടന്നു പോകുമ്പോൾ ഒരുവൻ ചോദിക്കുന്നു, നിനക്ക് തണുക്കുന്നില്ലേ? ഫ്രാൻസിസ് പറയുന്നു, എനിക്ക് തണുക്കുന്നില്ല, കാരണം ഞാൻ ദൈവത്തെ ധരിച്ചിട്ടുണ്ട്. ഈ ധനികന്റെ മനസ്സിൽ ഫ്രാൻസിസ് വെളിപാടായിട്ട് മാറുകയാണ്. ചെറിയ മനുഷ്യനാണ്, പക്ഷെ ഈ സന്ധ്യയിൽ ഇവൻ എനിക്ക് വെളിപാടിന്റെ പുസ്തകമായിട്ട് രൂപാന്തരപ്പെടുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ 3 ഘട്ടങ്ങൾ. ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ സംസാരിക്കുന്നു, ദൈവം കേൾക്കുന്നു, മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ പോലും ശ്രദ്ധിക്കുന്നു. 2-ാം ഘട്ടം, മുതിർന്ന കുട്ടി തന്റെ അപ്പനെയും അമ്മയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാണ്. നിങ്ങൾക്കെന്താണ് എന്നോട് പറയാനുള്ളത്? ഇവന്റെ ഇത്തരം അന്വേഷണങ്ങൾ ഇവനെ കൊണ്ടുപോയി എത്തിക്കുക ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു വെളിപാടിന്റെ പുസ്തകത്തിലേക്കാണ്. തീർച്ചയായിട്ടും തിരുവചനം കൂടെ ദൈവം സംസാരിക്കുന്നു. അതേയോടൊപ്പം ദൈവം ശക്തമായ രീതിയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന പാവം മനുഷ്യരിലൂടെ സംസാരിക്കുന്നു. നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന അനുഭവങ്ങളിലൂടെ സംസാരിക്കുന്നു. 3-ാമത്തെ ഘട്ടത്തിൽ ഞാനും മിണ്ടുന്നില്ല, അള്ളയും മിണ്ടുന്നില്ല, എനിക്കിനിയും ഇതിന് വ്യക്തതയില്ല. എന്റെ മനസ്സിൽ ഇത്തരം ഒരു സ്റ്റേജിനെ കുറിച്ച്, മിസ്റ്റിസം എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്റ്റേജിനെ കുറിച്ച് ഒരുതരം ആശയമുണ്ട്. പക്ഷേ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാരിറ്റി എനിക്കില്ല. ഇതേതാണ്ട് ഒരു തടാകത്തിന് നിശ്ചലത കണക്കാണ്, നിശബ്ദതയാണ്, ആരും ആരോടും സംസാരിക്കുന്നില്ല. എന്നാൽ മൗനത്തിലെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. തടാകത്തിനുള്ളിൽ ഒരു ചിപ്പി കിടക്കുകയാണ്. ഈ ചെപ്പി തടാകത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഈ തടാകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് ചിപ്പി തടാകത്തിന്റെ തന്നെ ഒരു കുഞ്ഞനുഭവമാണ്. മിശിസ്തമെന്ന് വിളിക്കുന്ന ഒരു വാക്കുണ്ട് നമുക്ക്, ആരും ആരോടും മിണ്ടാത്തൊരവസ്ഥ, എന്നാൽ നിറവിന്റെ ഒരു അവസ്ഥ. കമ്മ്യൂണിക്കേഷൻ ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷേ ഫുൾനെസിന്റെ ഒരു അനുഭവം. ഞാൻ മിണ്ടുന്നില്ല, അളയും മിണ്ടുന്നില്ല എന്ന് പറയുന്ന ഈ മൂന്നാം അനുഭവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള വ്യക്തത ഞാൻ വ്യക്തത എനിക്കിപ്പോൾ ഇല്ല. പലപ്പോഴും നമ്മൾ എത്താത്തൊരു സ്റ്റേജായിട്ട് അതിനെ കരുതപ്പെടുക. എന്നാലും ഈ രണ്ട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് നമുക്കാവണം. ഒന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം കേൾക്കുന്നു. രണ്ടാമത്തേത്, ദൈവം സംസാരിക്കുന്നു, ഞാൻ കേൾക്കുന്നു. ചെറിയൊരു സ്വാർത്ഥതയുടെ തലമുണ്ട് ഈ ഒന്നാം തലത്തിൽ. എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നൊരവസ്ഥ. രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ സ്വാർത്ഥതയുടെ കവചങ്ങളൊക്കെ നമുക്കില്ലാതെ പോയിട്ട് നമ്മൾ കുറെ കൂടി നന്മ നിറഞ്ഞവരായി നിൽക്കുകയാണ്. ബൈബിളിൽ കേൾക്കുന്ന പ്രാർത്ഥനകളെക്കുറിച്ച് നമ്മൾ ഒത്തിരി വായിക്കുന്നുണ്ട്, കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളുമുണ്ട്. ഈ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും നീതിമാന്മാരുടെ പ്രാർത്ഥനയാണ്. ഒന്ന്, മോശത്തിന്റെ പ്രാർത്ഥന. മോശത്തിനൊരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, വാഗ്ദഭൂമിയിലേക്കൊന്ന് പദം മുങ്ങുക. 40 വത്സരം ഈ മനുഷ്യൻ ഇവരുടെ മുമ്പാകെ എല്ലാത്തരം കുറ്റാരോപണങ്ങളും കേട്ടുകൊണ്ട് ഇവരെ നയിച്ചുകൊണ്ട് പോയതാണ്. ദൈവം പറഞ്ഞു, നോ, യു ഷാൽ നോട്ട്. നീ വാഗ്ദഭൂമിയിൽ ചവിട്ടുകയില്ല. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ, എന്നെ അനുവദിക്കുക. ദൈവം പറഞ്ഞു, പാടില്ല. എന്നിട്ട് മോസസ് വാഗ്ദഭൂമിയിൽ പ്രവേശിക്കുന്നില്ല. ദൂരെ നിന്നൊരു മലയിൽ നിന്ന് വാഗ്ദഭൂമി കാണാനുള്ള ഭാഗ്യം മാത്രമേ ഇവൻ ലഭിക്കുന്നു. രണ്ടാമത് ദാവീദിന്റെ പ്രാർത്ഥനയാണ്. ദാവീദ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, ദൈവമേ, എന്റെ കുഞ്ഞിനെ വെറുതെ വിടുക. തെറ്റിൽ ജനിച്ച കുട്ടിയാണ് എങ്കിലും നീ അവന്റെ ഇന്നസെൻസിനെ വെറുതെ വിടുക. ദാവീദിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. കുഞ്ഞു മരിക്കുന്നു. ദാവീദ് താൻ ധരിച്ചിരുന്ന രാഘവസ്ത്രം മാറ്റിയിട്ട് സ്നാനം ചെയ്ത് സങ്കീർത്തനങ്ങൾ കിന്നരവുമായിട്ട് നടന്നു പോവുകയും ചെയ്യുന്നു. മൂന്നാമത്തത് ഏറ്റവും വലിയ നീതിമാന്റെ പ്രാർത്ഥന, ക്രൈസ്റ്റിന്റെ പ്രാർത്ഥന. അവനിങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. പാനപാത്രം എടുത്തു മാറ്റപ്പെടുന്നില്ല. ഒരു വരി കൂടി അതിനോട് കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ മാലാഖമാർ വന്ന് അവനെ ആശ്വസിപ്പിച്ചു. ഈ ഒരു വരിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാലാഖമാർ വന്ന് അവനെ ആശ്വസിപ്പിച്ചു. അവസ്ഥയ്ക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല, പാനപാത്രം എടുത്തു മാറ്റപ്പെടുന്നില്ല. പക്ഷേ പുതിയ കരുത്തോടുകൂടിയാണ് ക്രിസ്തു പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. മാലാഖമാർ വന്ന് അവനെ ആശ്വസിപ്പിച്ചു. എല്ലാ പ്രാർത്ഥനകൾക്കും മാന്ത്രികമായ ഉത്തരങ്ങൾ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. എന്തുകൊണ്ടായിരിക്കാം പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നതെന്നുള്ളത് സഹനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ നമുക്കറിയില്ല. തീക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന കുഞ്ഞിനോട് മാതാപിതാക്കന്മാർ തീ നിഷേധിക്കാറുണ്ട്. കത്തിക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന കുഞ്ഞിനോട് കുഞ്ഞ് വലുതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലത്തിന് ശേഷം നൽകാറുണ്ട്. ചില ആഗ്രഹങ്ങൾ സ്നേഹമുള്ള മാതാപിതാക്കന്മാർ നിഷേധിക്കാറുണ്ട്. ചില ആഗ്രഹങ്ങൾക്ക് കാലതാമസം വരുത്താറുണ്ട്. എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തുമാവട്ടെ, കേൾക്കപ്പെടാതെ പോയ പ്രാർത്ഥനയുടെ ഈ മൂന്ന് വക്താക്കൾ, മോസസ്, ഡേവിഡ്, ക്രൈസ്റ്റ്, ഇവർ തങ്ങളുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നത് ഈ മനസ്സോടുകൂടിയാണ്. നിന്റെ ഹിതം പൂർത്തിയാവട്ടെ. ലെറ്റ് ദൈ വിൽ ബി ഡൺ. പ്രാർത്ഥിക്കുമ്പോൾ അനുഭവങ്ങൾക്ക് മാറ്റമുണ്ടാവില്ലെങ്കിലും ഒരു മാലാഖ നിങ്ങളുടെ ചാരത്തേക്ക് എത്തുന്നു. നിങ്ങൾക്ക് കരുത്ത് പകരുന്ന, ആത്മവിശ്വാസം തരുന്ന, കരയരുതെന്ന് പഠിപ്പിക്കുന്നൊരു മാലാഖം. പ്രാർത്ഥനകളൊക്കെ, എല്ലാ പ്രാർത്ഥനകളും ഈ പ്രാർത്ഥനയോട് അവസാനിക്കണം. ഇതാണ് എനിക്കിഷ്ടം, ഇതാണ് എനിക്ക് പ്രിയങ്കരം, എങ്കിലും നിന്റെ കൃതം പൂർത്തിയാവട്ടെ. ലെറ്റ് ദൈ വിൽ ബി ഡൺ. ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നും ക്രിസ്തു കൂടെ ഉണ്ടാവണ ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചിന്തകളൊന്ന് അവസാനിപ്പിക്കുക. ഒന്നോ രണ്ട് ചിന്തകൾ നാളെ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥനാപൂർവ്വം ഒന്ന് മിഴികൾ അടച്ചിട്ട് ക്രിസ്തു പറഞ്ഞ ഈ വരികളെന്ന് ഓർമ്മിക്കുക. പാനപാത്രം എടുത്ത് മാറ്റപ്പെടുന്നില്ല, പക്ഷേ മാലാഖമാർ വന്നവൻ ആശ്വസിപ്പിക്കുന്ന വാക്കും ഉടലിനെ പ്രകാശിപ്പിക്കുന്ന തേജസ്സിന്റെ അനുഭവമോ ഏതെങ്കിലും ഒന്ന് ചിന്തിക്കുക. ദൈവത്തിന്റെ മുമ്പിൽ ലഭിക്കുന്ന സ്വീകാര്യതയാണ് മംഗളവാർത്ത എന്ന് പറയുക. ഇത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും. ദൈവം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ കൃപ ലഭിക്കുമ്പോൾ, നമ്മുടെ നിസ്സാരമായ ജീവിതങ്ങൾക്ക് പുതിയൊരു ഡയമെൻഷൻ ലഭിക്കുന്നു.